സോറി ഐ റിപ്പീറ്റ്.
അതുണ്ടാവും, റബേക്കേച്ചി ഉലകൻ ചുറ്റി വന്നതല്ലേ.
പോൾ ചെണ്ണ ഒന്ന് അമർത്തി മുളി. ഭാഷാവരം കിട്ടിയ പെണ്ണുങ്ങൾ കുറേ എണ്ണം നാട്ടിലിറങ്ങി നടക്കുന്നുണ്ട്. കഴുത്തിലൊരു കൊന്തയും തൂക്കി തൊള്ള നിറച്ച് ഭാഷാവരവുമായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. മേലനങ്ങാതെ ചെലവിന് കിട്ടും. അടുക്കള പണി ചെയ്യും വേണ്ട, കള്ളികൾ. ജോൺ വീട്ടിലില്ലാത്തത് നല്ല കാലം. അല്ലെങ്കിൽ റബേക്കേച്ചിനെ ചവിട്ടി പുറത്താക്കിയാനെ. പോളിൻ്റെ ക്ഷമയൊന്നും ജോണിനില്ല. ജോണിന് റബേക്കയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. നല്ല ഒന്നാന്തരം തറവാട്ടിലേക്ക് മാന്യം മര്യാദയ്ക്ക് കെട്ടിച്ചു വിട്ടതാണ്. വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടാവും. പെണ്ണുങ്ങളായ അതൊക്കെ സഹിക്കണം. തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾ ഇല്ലായും വല്ലായും കൊട്ടിഘോഷിച്ച് നടക്കില്ല. അത്താഴ പശ്നിയായിരുന്നു എന്ന് മുഖത്ത് നോക്കി അറിയരുത്. രണ്ട് ദിവസം പശ്നി കിടന്നപ്പോഴേക്കും ഇവള് പോയി നാട കമ്പനിയിൽ ചേർന്നു. കുടുംബത്തിലൊരെണ്ണത്തിന് തലയുയർത്തിയാൽ നടക്കാൻ പറ്റാണ്ടാക്കി. ചെളി തല്ലിയ നീള തെറിക്കും. ബന്ധുക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ജോണിൻ്റെ അതേ അഭിപ്രായമായിരുന്നു. ആകെ മാനക്കേട്. ഒരു കുഞ്ഞുകുട്ടി പോലും റബോക്കയോട് മിണ്ടാൻ തയ്യാറായില്ല. അവൾ വീട്ടിൽ വരുന്നതോ വീട്ടിലുള്ളവർ അവളോട് ഇടപഴകുന്നതോ എല്ലാവരും തടഞ്ഞു. റബേക്ക നാട് വിട്ടു. 12 ഇരുണ്ട കൊല്ലങ്ങൾക്ക് ശേഷം ഒരു നാൾ റബേക്ക തിരിച്ചെത്തി. അവൾ നാട് മുഴുവൻ നടന്ന് ദൈവനാമത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരിക്കലെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി 10 ദിവസം മിണ്ടടക്കം ചെയ്യണമെന്ന് ജോണിൻ്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. ദൈവത്തെ സ്തുതിക്കാനല്ലാതെ വായ തുറക്കരുത്. ഭൂലോക കാര്യങ്ങളൊന്നും മിണ്ടരുത്. മനോവിചാരങ്ങളിൽ പെട്ടുഴലരുത്. ധ്യാന കേന്ദ്രത്തിൽ പോകണമെന്ന് ആലീസിനും സിൽവിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ആലീസ് പോളിനെ നേരിടാനുള്ള കരുത്തിനു വേണ്ടിയും സിൽവി നിത്യ മാനസിക രോഗമായ ചെവികുത്തൽ മാറാൻ വേണ്ടിയും ധ്യാന കേന്ദ്രത്തിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. റബേക്കയെ അവർ മൂന്നാളും രഹസ്യമായി സ്വീകരിച്ചു. അവൾ പറഞ്ഞതെല്ലാം കാതു കുറിപ്പിച്ചു കേട്ടു. അവളുടെ മുൻവശത്തെ 2 പല്ലുകൾ കേടുവന്ന് കറുത്തിരുന്നത് മാത്രം ആലീസിനെ വിഷമിപ്പിച്ചു. അതിലേക്ക് നോക്കരുതെന്ന് വിചാരിക്കും തോറും അവൾ അതിലേക്ക് മാത്രം നോക്കി വിഷമിച്ചു. എനിക്ക് മനോബലമില്ല, ആലീസ് സങ്കടപ്പെട്ടു. മനോബലമുണ്ടായാലേ പോളിനെ നേരിടാനാവൂ. റബേക്കേച്ചിയുടെ പുഴുപ്പല്ലിലേക്ക് നോക്കാതിരിക്കാൻ പറ്റൂ. റബേക്ക അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തനിക്ക് ഹോളി സ്പിരിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അവൾ അവരോട് പറഞ്ഞു. അച്ഛന്മാരും കന്യാസ്ത്രീകളും വരെ ഹോളി സ്പിരിറ്റ് കിട്ടാതെ നിരാശപ്പെടുമ്പോഴാണ് രണ്ടുപേറ്റ റബേക്കയ്ക്ക് ഹോളി സ്പിരിറ്റ് കിട്ടുന്നത്. അമ്മ ആ വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. ഹോളി സ്പിരിറ്റ് എന്നാൽ പരിശുദ്ധാരൂപയാണെന്ന് സിൽവി പറഞ്ഞുകൊടുത്തു. അവൾ ബികോംകാരിയാണ്. റബേക്ക വിറച്ചു തുള്ളി, നിലവിളിച്ചു, അലറി. ഇതൊക്കെ പരിശുദ്ധാരൂപി ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നതാണ്. മനുഷ്യരുടെ സാധാരണ പെരുമാറ്റങ്ങളല്ല ദൈവത്തിൻ്റേത്. സിൽവി സ്തുതിച്ചു പിടിച്ചു. റബേക്കയുടെ മുഖത്ത് നോക്കിയാൽ സ്തുതി പിടിക്കാതിരിക്കാൻ കഴിയില്ല. അമ്മയും ആലീസും കൈകൂപ്പി. എന്നിട്ടും സംശയം അകറ്റാൻ അമ്മ ചോദിച്ചു, അപ്പോ വിളിപ്പം എന്തൊക്കോസാണ്ടി? അല്ലമ്മ, ഇപ്പൊ കത്തോലിക്കക്കാരും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരലുണ്ട്. പ്രാർത്ഥനയുടെ നടുക്കത്തിൽ റബേക്ക ആ 3 സ്ത്രീകളുടെയും തല ചേർത്ത് പിടിച്ചു. അവൾ പിന്നെ കരയാൻ തുടങ്ങി. അവർക്ക് 3 പേർക്കും വേണ്ടി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കുതിച്ചൊഴുകി. അവൾ ദൈവത്തെ തൊട്ടുവെന്ന് ദേഹവാസകലം പാഞ്ഞുകൊണ്ടിരിക്കുന്ന മിന്നലുകളിൽ നിന്ന് ആ സ്ത്രീകൾക്ക് തോന്നി. പതുക്കെ പതുക്കെ സിൽവിയും ആലീസും അമ്മയും കരയാൻ തുടങ്ങി. സങ്കടം സഹിക്കാൻ കഴിയാതെ അവർ ഏങ്ങലടിച്ചു. പെട്ടെന്ന് റബേക്ക തളർന്നു. വാഴ വെട്ടിയിട്ട പോലെ അവൾ നിലത്തു വീണു. അതിനനുകരിച്ച് 3 സ്ത്രീകളും അവൾക്കരികിൽ വീണ് കണ്ണടച്ചു കിടന്നു. എന്തത്ഭുതം! സിൽവിയുടെ ചെവിക്കുത്തു പോയി. ആലീസിന് പോളിനെ നേരിടാനുള്ള കരുത്ത് കിട്ടി. അമ്മയുടെ വായുകോപം അടങ്ങി. ഈ രഹസ്യം അവർ ആരെയും അറിയിച്ചില്ല. 3 സ്ത്രീകൾക്ക് മാത്രമുണ്ടായൊരു നേട്ടമായി അവർ അതിനെ ഒതുക്കി വെച്ചു. അതിൻ്റെ ആനന്ദത്തിൽ ആ രാത്രി ആ വീട്ടിൽ താമസിച്ച് തൻ്റെ ആൺമക്കൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മ റബേക്കയോട് പറഞ്ഞു. എത്രയായാലും അവർ നിന്റെ ആങ്ങളാരല്ലേ. അവറ്റയ്ക്ക് വലിയ മനസമാധാനമൊന്നും ഇല്ല. ചുറ്റും ശത്രുക്കളാ. നീ അവരുടെ തലേമ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കും മോളെ. നിന്റെ അച്ഛനുള്ളപ്പോ സൈക്കിളിന്റെ പിന്നിലിരുത്തി എന്തോരം പ്രാവശ്യം നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഞങ്ങളെ മൂത്ത മോളാന്ന് വർക്കി മാഷ എപ്പോഴും പറയും. അച്ഛനും നിന്നെ ജീവൻ അറിഞ്ഞു. ജോൺ അന്ന് ഒത്തിരി കുശുംബന. നിന്നെ അവൻ്റെ അപ്പം സൈക്കിളും വരുത്തി കൊണ്ടുവരുന്നത് അവന് സൈക്കിളില്ല. പെണ്ണുങ്ങൾ സൈക്കിളും കയറാൻ പാടില്ല എന്നും പറഞ്ഞ് അവൻ നിന്നെ ഉന്തിട്ടത് ഓർമ്മയുണ്ടാ? എല്ലാം റബേക്കയ്ക്ക് ഓർമ്മയുണ്ട്. കറുത്തതും വെളുത്തതും എല്ലാം. എല്ലാ ഓർമ്മകളെയും റബേക്ക ചിരിച്ചു തള്ളുന്നു. അവൾ അമ്മായിയുടെ വാക്കുകൾ അനുസരിച്ചു. അമ്മായിയും അച്ഛനും അവൾക്ക് അപ്പനമ്മമാരെ പോലെയായിരുന്നു. ജോണും പോളും വരാൻ വളരെ രാത്രിയായി. തലയിൽ കൈവച്ച്
പ്രാർത്ഥിക്കാൻ റബേക്ക വന്നിട്ടുണ്ടെന്ന് കേട്ടതും ജോൺ പൊട്ടിത്തെറിച്ചു. എന്റെ തലയമെങ്ങാനും തൊട്ടാ കൂത്തിച്ച് മോളുടെ കൈ ഞാൻ വിട്ടു. ഹോളി സ്പിരിറ്റ് കിട്ടിയിട്ടുള്ളവരെ തെറിവാക്കി വിളിക്കുന്നത് കേട്ട് അമ്മ പേടിച്ചു. മിണ്ടാണ്ടിരിക്കറ, അവൾ കേക്കും, അമ്മ ജോണിനെ ശകാരിച്ചു. റബേക്ക ആ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ജോൺ വാശി പിടിച്ചു. ഈ പാതിരിക്ക് അവൾ എങ്ങോട്ട് പോവാനാ? നേരം വിളിക്കട്ടെ, അവൾ പൊക്കോളും. കണ്ണി കണ്ട നാടകക്കാരികൾക്ക് കയറി നിറങ്ങാനുള്ളതല്ല ചണ്ണേര വീട്. അമ്മയ്ക്ക് മനസ്സിലായോ? ജോൺ ചോദിച്ചു. പോളും അതിനെ പിന്താങ്ങി. അമ്മായി വിഷമിക്കണ്ട. രാത്രിയിൽ കുറ്റാക്കുറ്റിരുട്ടിൽ റബേക്ക നടന്നു പറഞ്ഞു. കണ്ടോ, ഇതാ പറഞ്ഞേ, ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കാനുള്ള ധൈര്യം ഉണ്ടാവോ? അവളുടെ കൂടെ ദൈവമുണ്ട്, അമ്മ പറഞ്ഞു. ഓലയ്ക്ക, അവളിപ്പോ പഴയ പോലെ നല്ലറ. അവളെ പ്രാർത്ഥന നീ കേട്ടാ? എനിക്ക് കേക്കണ്ട. വായു നകളക്കി കെട്ടിട്ട് മേപ്പട്ടും കീപ്പട്ടും ഇല്ലാണ്ട് ദിവസം തോരായിന്ന ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. ആയുർവേദം കഴിച്ചു, ആശുപത്രി മരുന്ന് കഴിച്ചു, ഹോമിയോ ഗുളികയും തിന്നു. മാറിയാ? ഇല്ലല്ല. നീ ഇത് കണ്ട, ഇപ്പൊ വയറ് തണ്ടലോടൊട്ടിട്ടാ കിടക്കണേ. അവള് തലയിൽ കയ്യാ വെച്ച് പ്രാർത്ഥിച്ചതാണ്. ഒരു കീഴ്ശാസ പോയി, അഞ്ചാറ് എമ്പക്കാട്ടു. ഇപ്പൊ എനിക്ക് പരമ സുഖായി, അറിയാ? അമ്മ ഒന്ന് എനിക്ക് പോയേ, വിവരക്കേട് പറയാണ്ട്. ജോൺ അസഹ്യമായ ദേഷ്യത്തോടെ ചോറുരുള്ള പാത്രത്തിലേക്ക് എറിഞ്ഞു. സിൽവിയും ആലിസും പേടിച്ച് വാതിലിന് പിന്നിൽ മറഞ്ഞു. ഏത് കഷ്ടകാലം നേരത്താണാവോ റബേക്കയുടെ മുന്നിൽ നിന്ന് കൊടുക്കാൻ തോന്നിയത്. പിന്നെ എന്തുട്ടനായി നാട്ടിലെ ആശുപത്രിയും ഡോക്ടർമാരും? റബേക്കയെ പ്രാർത്ഥിച്ചാ പോരെ? പോളിനും അമ്മയുടെ വിവരക്കേടിൽ ദേഷ്യം വന്നു. റബേക്ക വേഷം കെട്ടുകാരിയാണ്, പുതിയ വേഷത്തിൽ വന്ന് വലതും തട്ടിയെടുക്കാനാവും. അമ്മയ്ക്ക് പള്ളിയിലും പട്ടക്കാരനിലും വിശ്വസിച്ചാ പോരെ? ഇങ്ങനത്തെ ചെകുത്താന്റെ തട്ടിപ്പിൽ വീഴണോ? പോൾ ചോദിച്ചു. ചെകുത്താന്റെ തട്ടിപ്പാ? ഞാൻ വിശ്വസിക്കില്ല. നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കറ. റബേക്കയ്ക്ക് ഓളിപ്പിരിട്ട് കിട്ടിയത് ആലിസും സിൽവിയും കണ്ണാലെ കണ്ടതാ. അതെ, ഞാൻ കണ്ടു. പോളിനെ നേരിടാനുള്ള മനോധൈര്യം കിട്ടിക്കഴിഞ്ഞിരുന്ന ആലിസ് വാതിലിന് പിന്നിൽ നിന്ന് നീങ്ങി നിന്ന് പറഞ്ഞു. പോൾ വിരണ്ടുപോയി. ഹോളി സ്പിരിറ്റ് എന്ന വാക്ക് വെപ്പുപൊലുകളുടെ സഹായത്തോടെ അമ്മ പറയുന്നത് കേട്ട് ജോൺ ചിരിയമർത്തി. ഹോളി സ്പിരിറ്റ് ആയാലും ആവണങ്ങോടൻ ചാത്തനായാലും റബേക്ക ഇനി കുടുംബത്തിനകത്ത് കാല് കുത്തരുതെന്ന് ജോൺ അന്ന് പറഞ്ഞിരുന്നു. അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ഇപ്പോഴാണ് റബേക്ക കടന്നു വരുന്നത്. എന്നാലും അവൾ എങ്ങനെ കേട്ടു മർഖലീത്തയുടെ നിലവിളി? പോൾ അതിശയിച്ചു. ജോണിനേക്കാൾ 4 വയസ്സ് മൂത്തതാണ് റബേക്ക. ഷണ്ണേര വർക്കിമാഷിന്റെ പെങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും അതൊരു സന്തതി മാത്രം. വർക്കിമാഷിന്റെ പെങ്ങൾ നേരത്തെ മരിച്ചു. റബേക്കയുടെപ്പൻ 2 കെട്ട് കെട്ടുമ്പോൾ റബേക്കയ്ക്ക് 5 വയസ്സാണ്. കഥയിലൊക്കെ കാണുന്ന അതേ സ്വഭാവമുള്ള ഒരു ദുഷ്ടതിയായിരുന്നു റബേക്കയുടെ 2-ആനമ്മ. കഥയിലെ പോലെ റബേക്കയുടെപ്പൻ 2-ആനമ്മയുടെ വാക്ക് കേട്ട് റബേക്കനെ തല്ലിക്കൊണ്ടിരുന്നു. റബേക്ക വളരെ ദുഃഖിച്ചു. എല്ലാ ശനിയാഴ്ചയും ചണ്ണേര വർക്കിമാഷ് സൈക്കിൾ ചവിട്ടി റബേക്കയുടെ അടുത്തെത്തി. കഥയിലെ രാജകുമാരന് പകരം റബേക്കയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് വർക്കിമാഷായിരുന്നു. അമ്മേരാങ്ങള, റബേക്കയുടെ അച്ഛൻ അപ്പനെയും 2-ആനമ്മയെയും തട്ടിത്തെറിപ്പിച്ച് വർക്കിമാഷ് റബേക്കയെയും കൊണ്ട് സൈക്കിളിൽ പറന്നു. അച്ഛന്റെ വീട് റബേക്കയ്ക്ക് രാജകൊട്ടാരമായിരുന്നു. മുറ്റന്ന് പടർന്നു പന്തലിച്ചു കിടക്കുന്ന മാവിന്റെ കൊമ്പത്ത് വർക്കിമാഷ അവൾക്ക് ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കും. അതിലിരുന്ന് ആടിയാടി ഉറക്കം തൂങ്ങി സ്വപ്നം കണ്ട് ഉരുണ്ട് പലതവണ വീണിട്ടുണ്ട് റബേക്ക. ഒരു വയസ്സുകാരൻ തടിയൻ ജോണിനെ വാരി വലിച്ചെടുത്തുകൊണ്ട് നടക്കാൻ റബേക്കയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവൾ ചുണ്ടും നാവും വിറപ്പിച്ച് ബിള് 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 എന്നൊച്ചയുണ്ടാക്കിയാൽ ജോൺ ഉറക്കി ഉറക്കി ചിരിക്കും. അത് കുട്ടിക്കാലം. അതിസുന്ദരിയായിരുന്നു റബേക്ക. ഉരുണ്ട ദേഹപ്രകൃതി, കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള മുഖം, നീണ്ട കോരൻ മുടി, ചന്തമുള്ള മൂക്ക്. പുതുക്കാട്ടുകാരൻ തോമസ് വൈദ്യർ അവളെ പെണ്ണന്വേഷിച്ചു വന്നു. വൈദ്യർ ഭ്രാന്തിന് ചികിത്സിക്കുന്ന ആളായിരുന്നു. വൈദ്യർ വല്ലപ്പുഴയുടെ അത്ര പ്രസിദ്ധിയില്ലെങ്കിലും തോമസ് വൈദ്യരുടെ ഒറ്റമൂലി കേമമായിരുന്നു. ഭ്രാന്ത്, അപസ്മാരം, ഹിസ്റ്റീരിയ, ചങ്കിടിപ്പ്, നിരാശ, ഉന്മാദം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കൊടുക്കും എന്ന പരസ്യം എല്ലാ പത്രങ്ങളിലും തോമസ് വൈദ്യരുടെ പടത്തോടൊപ്പം അടിച്ചു വന്നിട്ടുള്ളതാണ്. ഭ്രാന്തിന് ഒറ്റമൂലി കൊണ്ടുള്ള കണ്ണെഴുതാണ് അത്ര ചികിത്സ. കണ്ണിൽ മുളകരച്ച് തേച്ചതുപോലെ നീറിപ്പിടയും ഭ്രാന്തുള്ളവർ. നീറ്റം കഴിഞ്ഞാൽ ഭ്രാന്ത് പോയി. അങ്ങനെയുള്ള തോമസ് വൈദ്യർക്ക് 37 വയസ്സ് വരെ ഒരു പെണ്ണിനെയും പിടിക്കാത്ത കാരണം കല്യാണം നടക്കാതിരുന്നു. നീ മൂക്കിൽ പല്ല് മുളയ്ക്കണവരെ കാത്തിരിക്കാനാ പോണേ? വേണ്ടപ്പെട്ടവരൊക്കെ ചോദിച്ചു. വൈദ്യരുടെ താഴാദികളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞുപോയി. അവർക്ക് കുഞ്ഞുകുട്ടി പരാധീനങ്ങളായി. ഇനി ഏത് ഭൂലോക രംഭേണ്ട നീ കാത്തുകൂത്തിരിക്കണേ? വൈദ്യരുടെ അമ്മ ചോദിച്ചുകൊണ്ടിരുന്നു. നിരാശപ്പെട്ട് അവർ കണ്ണടക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ വൈദ്യർ സ്വന്തം ഭൂലോക രംഭയെ കണ്ടുമുട്ടി. വകയിലുള്ള ഒരു അനിയന്റെ കല്യാണത്തിന് പെണ്ണു വീട്ടിൽ നിന്ന് കുടി വന്ന കൂട്ടത്തിൽ കണ്ടതാണ്. ഭൂമിയിലെ മാലാക, വൈദ്യർ പറഞ്ഞുപോയി. പാടാത്ത പൈങ്കിളി, മയിലാടും കുന്ന്, തെക്കൻ കാറ്റ്. അവളെ കിട്ടിയില്ലെങ്കിൽ ഭ്രാന്തിന്റെ വൈദ്യർക്ക് ഭ്രാന്താവും. രൂപം കൊണ്ട് ചേരില്ല, പ്രായവും വളരെ കുറവാണ്. ആനയും ചേനയും പോലെ ഉണ്ടാവും. എന്നാൽ മർദ്ദകനായ ഒരപ്പാപ്പൻ്റെയും ദുഷ്ടയായ രണ്ടാനമ്മയുടെയും സർവോപരി ദാരിദ്ര്യത്തിനെയും കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഞെരുങ്ങുന്ന ആ തങ്കക്കുടത്തിനെ പുതുക്കാട്ടുകാരൻ തോമസ് വൈദ്യർ രക്ഷിക്കും. കല്യാണത്തിൻ്റെ അന്ന് റബേക്ക മൂക്കു ചുളിച്ചുകൊണ്ട് ആണ് വന്നു കയറിയത്. അവൾ ഒരു കൊറ്റനാടിനെപ്പോലെ ഇടയ്ക്കിടെ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് ചുറ്റും നോക്കാനും അസ്വസ്ഥത കാട്ടാനും തുടങ്ങി. വൈദ്യരുടെ ഒറ്റമൂലിക്ക് വല്ലാത്തൊരു നാറ്റമായിരുന്നു. വീടും പരിസരങ്ങളും ആ നാറ്റത്തിൽ കുളിച്ചങ്ങനെ നിൽക്കും. തേച്ചാലും ഉരച്ചാലും കഴുകിയാലും പോകാത്തൊരു ചീഞ്ഞ നാറ്റം. മൂക്ക് പഴകിയ കാരണം വൈദ്യർക്കത് പ്രശ്നമല്ല, റബേക്കയുടെ മൂക്ക് പുതിയതല്ലേ, അവൾക്കത് പ്രശ്നമായി. ആദ്യ രാത്രി വൈദ്യർ അവളെ പുൽകിയതും റബേക്ക ഓക്കാനിച്ചു, ഒറ്റമൂലി എൻ്റെ ഉപജീവന മാർഗമാണ്, അത് വിട്ടുകളിക്കുന്ന പ്രശ്നമില്ല. തോമസ് വൈദ്യർ റബേക്കയെ കീഴടക്കി. 6.5 പൊക്കത്തിൽ 147 kg തൂക്കത്തിൽ ഒരു ഊക്കൻ മനുഷ്യനാണ് തോമസ് വൈദ്യർ. റബേക്ക കുട്ടി, ഏറിയാൽ 50 kg തൂക്കം കാണും. എല്ലുകളൊക്കെ വെറും കിളന്ത്. പക്ഷെ ധിക്കാരം കൊണ്ട് ആ അജഗജാന്ത്രം റബേക്ക മറികടന്നു. അവൾ തുമ്മി, തുപ്പി, മൂകുചീറ്റി. വൈദ്യർ ആകെ ആശങ്കയിലായി. റബേക്കയ്ക്ക് തോമസ് വൈദ്യർ ഇഷ്ടമായില്ലേ? കല്യാണത്തിന് മുൻപ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാനമ്മ പറഞ്ഞിരുന്നു. ഇഷ്ടാവില്ലയെന്നാ? എന്തൂട്ടനാ വൈദ്യരെ, പാവങ്ങളെ കളിയാക്കണോ? വൈദ്യരുടെ വീടിൻ്റെ പടിപ്പര ചവിട്ടാനുള്ള യോഗ്യത അവൾക്കുണ്ടാ? റബേക്കയ്ക്ക് ഒരു കള്ള ലക്ഷണമുണ്ടെന്ന് തോമസ് വൈദ്യർ പതുക്കെ കണ്ടുപിടിച്ചു. അവൾ മുഖത്ത് നോക്കി വർത്തമാനം പറയില്ല. വൈദ്യരോട് എന്തു പറയുമ്പോഴും അവളുടെ കണ്ണ് മാവിൻ്റെ കൊമ്പത്തോ മാനത്തോ ആയിരിക്കും. ആദ്യ രാത്രി തന്നെ കട്ടിമോതിരങ്ങളിട്ട തൻ്റെ വലതുകൈ റബേക്കയുടെ തുടയിൽ അമർത്താതെ വെച്ച് തോമസ് വൈദ്യർ സ്നേഹത്തോട് ചോദിച്ചു, റബേക്ക എന്നെ എന്തു പേരാ വിളിക്കാൻ പോണേ? തേനൊലിക്കുന്ന കുറേ സംബോധനങ്ങളെ അയാൾ സ്വപ്നം കണ്ടിരുന്നു. വൈദ്യരേന്ന് റബേക്ക പറഞ്ഞു. തോമസ് വൈദ്യർ ഞെട്ടി. എന്താണ് ഇതിൻ്റെ അർത്ഥം? വെറുപ്പ് അല്ലേ? റബേക്കയ്ക്ക് കാമുകനുണ്ട്. അതിൻ്റെ കള്ള ലക്ഷണമാണ് അവളുടെ മുഖത്ത്. കാമുകൻ്റെ പേര് പറയാൻ വൈദ്യർ റബേക്കയെ നിർബന്ധിച്ചു. ആദ്യ രാത്രിയിൽ മാത്രമല്ല, തുടർന്ന് എല്ലാ ദിവസങ്ങളിലും. റബേക്ക കല്ലുപോലെ ഉറച്ച പെണ്ണായിരുന്നു. തനിക്കൊരു കാമുകനുണ്ടോ ഉണ്ടെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല. തോമസ് വൈദ്യർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഒന്നു പറഞ്ഞാൽ രണ്ടാം വാക്കിന് തല്ലാൻ തുടങ്ങി. റബേക്ക മുറ്റത്തേക്ക് ഇറങ്ങരുത്, വൈദ്യർ കൽപ്പിച്ചു. റബേക്ക മുറ്റത്തിറങ്ങാൻ പോയില്ല. ഉമ്മറത്ത് കണ്ടുപോകരുത്, റബേക്ക ഉമ്മറത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആണുങ്ങളുടെ മൂത്ത് നോക്കിപ്പോരുത്, ആർക്കു വേണം ഭ്രാന്തന്മാരുടെ മോന്ത? ഇതാണ് വൈദ്യരെ കലിയേറ്റിയത്. രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞാൽ വൈദ്യർക്ക് അതിന്മേൽ പിടിച്ചു കയറാം. പക്ഷെ കുന്നു കുലുങ്ങിയാലും കൂത്തിച്ചു കുലുങ്ങില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഇതൊക്കെ അവളുടെ കാമുകന്റെ ബലത്തിലാ, അവനുണ്ടെന്നുള്ള തണ്ട. തോമസ് വൈദ്യർ വീടിന് ചുറ്റും ആളെ വെച്ചു. റബേക്കയുടെ നാട്ടിൽ അന്വേഷിച്ചു വരാൻ അനേകം ചാരന്മാരെ വിട്ടു. ചാരന്മാർ തോറ്റു മടങ്ങി. റബേക്ക ചാരിത്രവതിയാണ്. പള്ളിയും പട്ടക്കാരനും അയൽക്കാരും ദൂരദേശത്തുള്ളവർ പോലും അവളുടെ സൽസ്വഭാവത്തിന് തെളിവ് കൊടുത്തു. വൈദ്യർക്ക് മാത്രം സമാധാനമായില്ല. എവിടെ തിരിഞ്ഞാലും ഒരാൾ റബേക്കയുടെ കാമുകനാണെന്ന് വൈദ്യർക്ക് തോന്നി. ഭൂമി മുഴുവൻ അവളുടെ കാമുകന്മാർ. അവരെ മനസ്സിൽ വെച്ച് ഓമന പേരുകൾ വിളിച്ച് താലോലിക്കുകയും അയാളെ നോക്കി വൈദ്യരെ എന്ന് വിളിക്കുകയും ചെയ്യുന്ന വഞ്ചകയാണ് റബേക്ക. തോമസ് വൈദ്യർ സംശയത്തിൻ്റെ നീർച്ചുഴികളിൽപ്പെട്ട് വട്ടം തിരിഞ്ഞു. അയാൾ മെലിഞ്ഞു മെലിഞ്ഞു വന്നു. തൂക്കം കുറഞ്ഞുകൊണ്ടേയിരുന്നു. പൊക്കം പോലും കുറഞ്ഞു. പുറത്തു പോകുമ്പോൾ തോമസ് വൈദ്യർ റബേക്കയെ അകത്തിട്ട് പൂട്ടി. റബേക്കയെ നോക്കി നിൽക്കുന്ന ഭ്രാന്തൻ്റെ കണ്ണിൽ ക്രൂരമായ ഒറ്റമൂലി എഴുതി. റബേക്കയുടെ നോട്ടമൊന്ന് പാളിപ്പോയാൽ വൈദ്യൻ്റെ ഇരുമ്പുലയ്ക്ക പോലുള്ള കൈകൾ അവളുടെ പുറത്ത് വീണു. തല്ലുകൊണ്ടാൽ ഇങ്ങനെ കൂസലില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? റബേക്കയൊന്ന് കരയിക്കാൻ തോമസ് വൈദ്യർ പെടാ പാടുപെട്ടു. ഭ്രാന്തൻ്റെ കണ്ണിലെഴുതാനുള്ള ഒറ്റമൂലി റബേക്കയുടെ കണ്ണിലെഴുതിയാണ് അതിലയാൾ ജയിച്ചത്. അയ്യോ, റബേക്ക അലറി വിളിച്ചു കരഞ്ഞു. ഇതോടെ തീരൂടി നിന്റെ കാമഭ്രാന്ത്. തോമസ് വൈദ്യർ മനസ്സ് തുറന്നു ചിരിച്ചു. കണ്ണ് പൊട്ടിപ്പോയെന്ന് തന്നെ റബേക്ക വിചാരിച്ചു. പരാക്രമമെടുത്ത് അവൾ വീടിനകത്ത് കിടന്നോടി. കിണറ്റിൽ ചാടാനാണ് റബേക്കയ്ക്ക് തോന്നിയത്. വയറ്റിലുള്ള ജീവനെ ഓർത്ത് അത് ചെയ്തില്ല. അതെന്തു പഴച്ചു, പാവം. എത്ര പാട്ട വെള്ളം കോരി തലയിൽ കമഴ്ത്തിയെന്ന് റബേക്കയ്ക്ക് ഓർമ്മയില്ല. ഉടലാകെ കിടുകിടുത്തു. കണ്ണു കാണാറായപ്പോൾ തോമസ് വൈദ്യർ അകത്തിട്ട് പൂട്ടി. താക്കോൽ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് റബേക്ക ഓടിപ്പോയി. റബേക്കയുടെ ആദ്യത്തെ ഓടിപ്പോക്കായിരുന്നു അത്. പിന്നീടും പലതവണ അവളിങ്ങനെ ഓടിപ്പോയിട്ടുണ്ട്. ആകെ നനഞ്ഞു കുളിച്ച് കണ്ണ് ചെമ്പരത്തിപ്പൂ പോലെ ചോന്ന് വീട്ടിലെത്തിയ റബേക്കയുടെ കോലം കണ്ട് രണ്ടാനമ്മ പോലും പേടിച്ചു. നിനക്ക് എന്താണ്ടി കണ്ണിക്കേടാ? കണ്ണിക്കേട് പകരാതിരിക്കാൻ കണ്ണു പൊത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടാനമ്മ ചോദിച്ചു. റബേക്ക ഉമ്മറ തുണും ചാരിയിരുന്നു. പിന്നെ അവിടെ തന്നെ ചെരിഞ്ഞു കിടന്നു. അപ്പൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. എന്തുട്ടാ പറ്റിയേ? അപ്പൻ്റെ ഒച്ചയിൽ ഇത്തിരി കരുണയും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. ആകെയുള്ള മോളാണ്. രണ്ടാം കുടിയിൽ മക്കളൊന്നുമില്ല. കെട്ടിച്ചു വിട്ടേ പിന്നെ വീട്ടിൽ കിടാവിൻ്റെ നിഴലാട്ടം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ദേ വയറ്റുകണ്ണിയുമാണ്. തോമാസാറേ,
രണ്ടാനമ്മ ചോദിച്ചു. റബേക്ക ഒന്നും പറയാത്തത് കൊണ്ട് അപ്പൻ അവളെ പിടിച്ചു കുലുക്കി.
ചോദിച്ചത് കേട്ടില്ലേ, തോമാസോന്ന്?
ആവോ?
എനിക്കറിയില്ല.
ആവോന്നാ?
ആ,
ചത്തിട്ടുണ്ടാവും, പോയി നോക്ക്.
അങ്ങനെയൊന്നും ചാവാനോ റബേക്കയെ കൂടാതെ ജീവിക്കാനോ തോമസ് വൈദ്യരെ കൊണ്ട് പറ്റില്ല. പൂട്ടിയിട്ട മുറിയിൽ നിന്ന് ഒരു മാജിക്കുകാരൻ പുറത്തു വരുന്നത് പോലെ പുറത്തു വന്ന് റബേക്കയെ തേടി അയാൾ അവളുടെ വീട്ടിലെത്തി.
ബാ, പോവാം,
അയാൾ പറഞ്ഞു. റബേക്ക ഒരക്ഷരം മിണ്ടാതെ പിന്നാലെ പോയി. വൈദ്യർ അവിടെ നിന്നേ, പിന്നിൽ നിന്ന് രണ്ടാനമ്മ വിളിച്ചു.
താഴത്തും തലയിലും വെക്കാണ്ട് ഞങ്ങൾ വളർത്തിയ കിടാവാട്ടാ. അതിൻ്റെ മേത്തൊരു പൂഴിത്തരുന്നുള്ളിൽ ഇട്ടാലുണ്ടല്ലോ, വിവരറിയൂട്ടാ.
വൈദ്യരും റബേക്കയും റബേക്കയുടെ അപ്പനും എന്തിന്, രണ്ടാനമ്മ പോലും ആ പറച്ചിലിൽ ഒന്ന് ഇട്ടിട്ടുണ്ടാവും.
റബേക്ക ഇനിയും ഒളിച്ചോടിക്കൊണ്ടിരിക്കും എന്ന തോന്നൽ വൈദ്യർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം തല്ലാൻ കൈയുയർത്തുമ്പോൾ അയാൾ രണ്ടു പ്രാവശ്യം മാത്രമേ തല്ലിയുള്ളൂ. ഓരോ തവണ റബേക്കയുടെ കണ്ണിലെഴുതാൻ ഒറ്റമൂലി എടുക്കുമ്പോഴും അത് ഭ്രാന്തന്മാരുടെ കണ്ണുകളിൽ മാത്രം എഴുതി. അങ്ങനെ റബേക്ക രണ്ടു പെറ്റു, രണ്ടും പെണ്ണ്. തോമസ് വൈദ്യർക്ക് അതൊട്ടും ഇഷ്ടമായില്ല.
കൊണ്ടുപോ,
കരയുന്ന പെൺകുട്ടിയെ നോക്കി അയാൾ അറപ്പോടെ അലറി. പെറുംതോറും ചന്തം കൂടുന്ന പെണ്ണായിരുന്നു റബേക്ക. രണ്ടാമത്തെ പേരും കുഞ്ഞിൻ്റെ മുലകുടിയും കഴിഞ്ഞപ്പോൾ അവളുടെ ഉടൽ കടഞ്ഞെടുത്ത പോലെയായി. തോമസ് വൈദ്യരുടെ മനസ്സമാധാനം തീരെ പോയി. അല്ലെങ്കിൽ തന്നെ ഈ നശിച്ച കല്യാണത്തിന് ശേഷം ജോലി ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു അയാൾക്ക്. മരുന്ന്, ഗുളിക, രോഗികൾ, ഭ്രാന്തന്മാർ, ഒറ്റമൂലി, എല്ലാം അയാൾക്ക് വെറുപ്പായി. ഏതോ രാതിയിൽ വെന്തു നേറി അങ്ങനെ കിടക്കാനാണ് അയാൾ ഇഷ്ടപ്പെട്ടത്. അതോടെ ഒറ്റമൂലി എത്ര വട്ടം എഴുതിയാലും ഭ്രാന്ത് മാറാതായി. രോഗികളുടെ വരവ് കുറഞ്ഞു. ആദ്യ മൂത്ത വൈദ്യർ രോഗികളെ വല്ലാതെ ഉപദ്രവിച്ചു തുടങ്ങി. വരുമാനം കുറഞ്ഞു, ചെലവ് കൂടി, കടം വന്നു, പലതും വിറ്റു, കുട്ടികൾക്ക് രോഗപീഡകൾ വന്നു, ദാരിദ്ര്യമായി. റബേക്ക ദുരിതത്തിലായി. അന്നത്തെ അപ്പത്തിനു പോലും കഷ്ടിയായി തുടങ്ങി. വൈദ്യർ ആദിയിൽ വെന്തു നിറക്കിടന്നു.
എന്താ വേണ്ടേ?
റബേക്ക ഇടം വരം നോക്കി. റബേക്കയെ ദുരിതക്കടലിൽ നിന്ന് കരകയറ്റിയത് നാസ്തികൻ ജോർജാണ്. നാസ്തികൻ ജോർജിൻ്റെ നാടകം വിവാഹം ഭൂമിയിൽ നടക്കും. റിഹേഴ്സൽ നടക്കുന്ന കാലം. അയാളുടെ ചാത്തനേറ് എന്ന യുക്തിവാദ നാടകം വൻ വിജയമായതിനെ തുടർന്ന് മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അയാൾ എഴുതിയ നാടകമാണ് വിവാഹം ഭൂമിയിൽ നടക്കും. ഗാനരചനയും സംവിധാനവും അയാൾ തന്നെ. ജാതി മത വ്യത്യാസം നോക്കാതെയും സ്ത്രീധനം വാങ്ങാതെയും വിവാഹം ചെയ്യാൻ യുവതി യുവാക്കളെ ആഹ്വാനം ചെയ്യുന്ന നാടകമായിരുന്നു അത്. നാടകം തുടങ്ങുന്നതിന് മുൻപ് പ്രേമപോഷിണി എന്നൊരു ലഘു കഥാപ്രസംഗവും ദൈവമുണ്ടോ ഇല്ലയോ എന്നൊരു തർക്കപ്രസംഗവും ഉണ്ടായിരിക്കും. രണ്ടും നാസ്തികൻ ജോർജ് തന്നെ ചെയ്യും. വിവാഹം ഭൂമിയിലെ നായകനും അയാളാണ്. കഥാപ്രസംഗവും ലഘുപ്രസംഗവും നാടകത്തിൻ്റെ ആമുഖമാണെന്നാണ് അയാൾ പറയുന്നത്. യുവതി യുവാക്കൾ സ്വതന്ത്രരായി പ്രേമത്തിൽ മുഴുകണമെന്നും മാതാപിതാക്കൾ ജാതി മതം ബന്ധുമിത്രാദികൾ ഇവയൊന്നും പ്രേമത്തിന് ഇടങ്കോലുകളാവരുതെന്നും പ്രേമം മാത്രം ജീവിതാഭിലാഷമായി കാണണമെന്നും പ്രേമപോഷണിയിലൂടെ നാസ്തികൻ ആഹ്വാനം ചെയ്തു. പ്രേമം ത്യാഗമാണ്, സത്യമാണ്, സൗന്ദര്യമാണ്. ദൈവമില്ല എന്ന് തെളിയിക്കാൻ സഹായിക്കുന്ന ശാസ്ത്ര സത്യങ്ങളുടെ അനാവരണമാണ് ലഘുപ്രസംഗത്തിൻ്റെ വിഷയം. കല്ലേറും കൂക്കുവിളിയും സ്ഥിരം പരിപാടിയായിരുന്നു. നാടകം കഴിഞ്ഞ് അരങ്ങുവിടും മുമ്പ് യാഥാസ്ഥിതികന്മാരും രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി നാസ്തികൻ ജോർജിനെ കയ്യേറ്റം ചെയ്തിട്ടുള്ളത് ഒരു തവണയല്ല, അനേകം തവണയാണ്. വരവ് കുറവ്, ചെലവധികം, കടം മിച്ചം, ഇതായിരുന്നു നാടക കമ്പനിയുടെ സാമ്പത്തിക വശം. റിഹേഴ്സലിന്റെ ചെലവ് വെട്ടിച്ചുരുക്കാൻ ആദ്യം ചെയ്തത് ഹോട്ടൽ ഊണ് വേണ്ടെന്ന് വയ്ക്കലാണ്. വെച്ചു വിളമ്പാൻ ഒരാളെ കിട്ടണം. പട്ടിണി കിടന്ന് നരകിച്ച റബേക്ക നാടകക്കാർക്ക് വെച്ചു വിളമ്പുന്ന ജോലി ഏറ്റെടുത്തു. റബേക്കയുടെ മാത്രമല്ല കുട്ടികളുടെയും ആഹാരം നാടക ക്യാമ്പിൽ നിന്നായിക്കൊള്ളാൻ നാസ്തികൻ ജോർജ് സമ്മതിച്ചു. തോമസ് വൈദ്യർ യാതൊന്നും അറിഞ്ഞില്ല. അയാൾ രാവിലെ ആദ്യ പിടിച്ചിരുന്നാൽ രാത്രിയാവുമ്പോഴും അങ്ങനെ തന്നെ. പലപ്പോഴും നാടക ക്യാമ്പിലെ തിരക്കു കാരണം വൈദ്യർ തിന്നോ കുടിച്ചോ എന്ന് അന്വേഷിക്കാൻ റബേക്കയ്ക്ക് കഴിഞ്ഞില്ല. അപ്പനെന്തൂട്ടാ തിന്നേ? ചുണ്ടും വായും തിരിയാറായ മൂത്ത കുട്ടി റബേക്കയോട് ചോദിച്ചു. നിന്റെ പങ്ക് നിന്റെ അപ്പനാ കൊടുത്തേറി? റബേക്ക ദേഷ്യപ്പെട്ടു. കേട്ട പാതി കേൾക്കാത്ത പാതി ചോറും കൊണ്ട് കുട്ടി വീട്ടിലേക്ക് ഓടി. ഇല്ലേലോ ഒരു വൈദ്യനും കൊടുത്തോ, നാസ്തികൻ ജോർജ് പറഞ്ഞു. അന്ന് തൊട്ട് ഒരു കുടുംബത്തിന്റെ ചെലവ് മുഴുവൻ നാസ്തികൻ ജോർജ് നോക്കാൻ തുടങ്ങി. എന്തിന്? ആളുകൾ പറയാത്ത കഥകളില്ല. റബേക്ക നാടകക്കാരിയായതിൽ വൈദ്യന്റെ വീട്ടുകാരും റബേക്കയുടെ ആൾക്കാരും ഒരുപോലെ കോപിച്ചു. അവളുടെ അടച്ചേൻ്റെ അകത്ത് കയറ്റിൽ നിന്ന് രണ്ടു കൂട്ടരും ഒരുപോലെ പറഞ്ഞു. നാസ്തികൻ ജോർജിൻ്റെ കൂടെയാണ് കുടിയിരിക്കുന്നത്, ദൈവമില്ല എന്ന് പറയുന്ന ദ്രോഹി, അവനെ വിഷസർപ്പത്തെ പോലെ ഒഴിവാക്കണം. നാസ്തികൻ ജോർജ് അവളെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രണ്ടു കൂട്ടരും ഉറപ്പിച്ചു പറഞ്ഞു.
നാട്ടുകാർ തന്നെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് റബേക്കയ്ക്ക് ഒരു വിഷയമല്ലെന്ന് നാസ്തികൻ അത്ഭുതത്തോടെ മനസ്സിലാക്കി. നാസ്തികൻ ജോർജിന്റെ നാടക കമ്പനിയാണ് റബേക്കയുടെ അന്നം, മക്കളുടെ തണൽ. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നാസ്തികൻ ജോർജ് മൈക്കിലൂടെ തർക്കിക്കുമ്പോൾ അണിയറയുടെ ഒരു മൂലയിൽ മക്കളെ കുരിശു വരപ്പിക്കുകയാവും റബേക്ക. ദൈവമില്ല എന്ന് സമർത്ഥിച്ച് അയാൾ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ദൈവകാരുണ്യം കൊണ്ടാണ് നാസ്തികന്റെ കമ്പനിയിൽ ജോലി കിട്ടിയതെന്നും അന്നത്തെ അപ്പത്തിനുള്ള വകയുണ്ടാവുന്നതെന്നും അവൾ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാവും. പിന്നെ എന്തുകൊണ്ടാണ് റബേക്ക നാടക കമ്പനി ഉപേക്ഷിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നാടകവും കൊണ്ട് നാസ്തികൻ മദ്രാസിൽ പോയപ്പോൾ റബേക്ക മക്കളെ കൊണ്ട് കൂടെ പോയി. തോമസ് വൈദ്യർ തന്റെ ഏകാന്തമായ ആദികളിൽ മുഴുകി ഉമ്മറത്തെ ചാരുകസേരയിൽ കിടന്നു. മദ്രാസിൽ വെച്ച് റബേക്ക നാടക കമ്പനി വിട്ടു എന്ന് നാസ്തികൻ പറയുന്നു. എന്താണ് കാരണമെന്ന് അയാൾക്കും അറിയില്ല. പിന്നീട് റബേക്കയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ നാട്ടിൽ ഒരാൾക്കും ആഗ്രഹമോ അതിന്റെ ആവശ്യമോ ഇല്ലാത്തതുകൊണ്ട് ആ ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും ഇരുളടഞ്ഞു കിടന്നു. ചണ്ണേര വർക്കിമാഷിയുടെ കെട്ടിയവൾ മാത്രം ഇടയ്ക്കിടെ നെടുവീർപ്പിടും. അവൾ എവിടെ പോയി കഷ്ടപ്പെടണോ അവോ, എവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു.